മിഷൻ പ്രദേശത്തെ ശക്തമായ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഫാദർ പോൾ വെട്ടിക്കാട്ടിൽ. കാളുത്തുന്തി. കുട്ടിക്കാലത്തു തന്നെ മദ്ബഹ ശുശ്രൂഷയായി കൈവപ്പ് ലഭിച്ചിരുന്നതിനാൽ വൈദികനാകാനുള്ള ആഗ്രഹവും മനസ്സിൽ മുളപൊട്ടി. അന്ന് ഞാൻ യാക്കോബായ സഭാസമൂഹത്തിൽ അംഗമായിരുന്നു. എങ്കിലും വൈദിക ദൈവവിളിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാതിരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഒരു രാത്രിയിൽ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും മലങ്കര കത്തോലിക്ക സഭയിൽ വൈദികനാകണമെന്ന ചിന്ത വന്നതും. ആ പ്രേരണ ശക്തമായതോടെ അനുയോജ്യരായ വ്യക്തികളെ സമീപിച്ച് അതിനുവേണ്ട സഹായങ്ങൾ തേടി. തുടർന്ന് സെമിനാരിയിൽ ചേർന്നു. പിന്നെ വൈദിക പരിശീലനത്തിൻ്റെ വർഷങ്ങൾ. പരിശീലന കാലത്ത് ലിറ്റർജി അഥവാ ആരാധനക്രമം പഠിപ്പിക്കുന്ന വൈദികൻ ഒരിക്കൽ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വൈദികനാകുന്നത്? സുവിശേഷം പ്രഘോഷിക്കാൻ, ദൈവത്തിനായി ജീവിക്കാൻ തുടങ്ങി പല ഉത്തരങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് വന്നു. എന്റെ മനസ്സിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ആഗ്രഹം നല്ലവണ്ണം ഉണ്ടായിരുന്നതിനാൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ എന്നതായിരുന്നു ഞാൻ നൽകിയ ഉത്തരം. അന്ന് വൈദികൻ വ്യക്തമാക്കി, അതാണ് ശരിയായ ഉത്തരം. കാരണം ഒരാൾ വൈദികനാകുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കാനാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫലമായി സംഭവിക്കേണ്ടതാണ്. ആ സംഭവം എന്നിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തി. കർത്താവ് അന്വേഷിക്കുന്നതെന്തിന്? പരിശീലന കാലഘട്ടം കഴിഞ്ഞ് 2019 ഡിസംബർ 27 പൗരോഹിത്യാഭിഷേകം. അധികം താമസിയാതെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി പോകാനാണ് നിയോഗം ലഭിച്ചത്. ആന്ധ്രാപ്രദേശിലായിരുന്നു ശുശ്രൂഷകൾ. ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കാനും വൈദികനാകാനും കൊതിച്ചിരുന്നുവെങ്കിലും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് അത്ര തീവ്രമായ ബോധ്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ലെന്ന് പറയാം. അങ്ങനെയിരിക്കെ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിലിൻ്റെ വാക്കുകൾ എന്നെ വളരെയധികം ആകർഷിച്ചു. നീ ദേവാലയത്തിൽ ഇരിക്കുക, കർത്താവ് നിന്നെ അന്വേഷിക്കുന്നു. എങ്കിലും എങ്ങനെയാണ് ദേവാലയത്തിൽ ഇരിക്കേണ്ടത് എന്ന് ഒരു സംശയം മനസ്സിലുണ്ടായിരുന്നു. അതിനുത്തരമായി മർക്കോസ് 3:13-15 വചനം ലഭിച്ചു. അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 നിയോഗിച്ചു. ആ വചനത്തിലൂടെ ഈശോയോട് കൂടെ ആയിരിക്കുന്നത് വഴിയാണ് മറ്റ് നിയോഗങ്ങളെല്ലാം നിറവേറ്റാനുള്ള ശക്തി ലഭിക്കുക എന്ന ബോധ്യം എന്നിൽ ശക്തമായി. കൂടാതെ സിബി എന്ന ആത്മായ ശുശ്രൂഷകൻ കുറച്ചുനാൾ മിഷൻ പ്രദേശത്ത് എനിക്കൊപ്പം താമസിക്കാനെത്തി. അദ്ദേഹം തീക്ഷ്ണമായ ദിവ്യകാരുണ്യ ഭക്തിയുള്ള ആളായിരുന്നു. തെല്ലും മടുപ്പില്ലാതെ മണിക്കൂറുകൾ പരിശുദ്ധ കുർബാനയ്ക്ക് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തോടൊപ്പം ഞാനും ഇരിക്കാൻ തുടങ്ങി. സ്തുതി, അനുതാപ പ്രാർത്ഥനകൾ, ആരാധനാഗാനങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, നന്ദിയർപ്പണം തുടങ്ങി എല്ലാ ഘടകങ്ങളും ചേർന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിവ്യകാരുണ്യ ആരാധന. ആദ്യമൊക്കെ ഏറെ സമയം ഇരിക്കുമ്പോൾ വിരസത തോന്നിയെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അതിൻ്റെ മാധുര്യവും ഫലങ്ങളുമെല്ലാം എനിക്കും അനുഭവമാകാൻ തുടങ്ങി. വരദാനങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചതും അദ്ദേഹമാണ്. അതേ തുടർന്ന് മിഷൻ പ്രവർത്തനങ്ങൾക്കായി പോകുമ്പോൾ ആ പ്രദേശത്തിലേക്ക് ദിവ്യകാരുണ്യം വഹിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. ദിവ്യകാരുണ്യനാഥനെ വഹിച്ച് പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടെയും സഞ്ചരിക്കാൻ ശ്രദ്ധിക്കും. അതിശക്തൻ ദിവ്യകാരുണ്യം. അപ്രകാരം ഒരിക്കൽ ദിവ്യകാരുണ്യനാഥനൊപ്പം ഒരു വീട്ടിൽ കയറി ചെന്നു. ഞാൻ കയറിയതേ ആ വീട്ടിലെ മുറിക്കകത്തുണ്ടായിരുന്ന സ്ത്രീ വിറയ്ക്കാൻ തുടങ്ങി. തുടർന്ന് അവൾ വല്ലാതെ അക്രമാസക്തയായി. ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ ദിവ്യകാരുണ്യം എന്താണെന്ന് പോലും അറിയാത്ത ആ സ്ത്രീ പറഞ്ഞതിങ്ങനെ, അത് ഈശോയാണ്. ആ സംഭവം ദിവ്യകാരുണ്യ ശക്തിയുടെ മഹനീയതയെക്കുറിച്ച് എനിക്കും ഒരു തിരിച്ചറിവായിരുന്നു. മറ്റൊരിക്കൽ അവിടുത്തെ വിശ്വാസി സമൂഹം ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയം ധ്യാനഗുരുവായ വൈദികൻ എല്ലാവരോടും ദിവ്യകാരുണ്യത്തെ വന്നു വണങ്ങാൻ ആവശ്യപ്പെട്ടു. പൈശാചിക ആവാസമുള്ള സ്ത്രീയും ആ സമൂഹത്തിലുണ്ടായിരുന്നു. അവൾ ദിവ്യകാരുണ്യത്തെ സമീപിച്ചതേ ഷോക്കടിച്ചതുപോലെ തെറിച്ചു വീണു. അത് എല്ലാവർക്കും കണ്ണു തുറപ്പിക്കുന്ന അനുഭവമായിരുന്നു. അവരുടെയെല്ലാം ഹൃദയത്തിൽ പരിശുദ്ധ കുർബാനയോടുള്ള ആദരവും ഭക്തിയും വർദ്ധിക്കാൻ ആ അത്ഭുതം കാരണമായി. ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം കൂടി പങ്കുവയ്ക്കാം. ആദ്യം പ്രാർത്ഥനയെല്ലാം നൽകി. ഏതാണ്ട് വിമുക്തയായ അവൾ വീണ്ടും പൈശാചിക സ്വാധീനത്തിലായി. ആ സമയത്ത് അവൾക്കായി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദിവ്യകാരുണ്യം അടങ്ങിയ ചെപ്പ് അവളുടെ തലയിൽ തുടിവിച്ച് പ്രാർത്ഥിക്കാൻ ദൈവിക പ്രേരണ. ഞാൻ അപ്രകാരം ചെയ്തു. പെട്ടെന്ന് ആ ചെപ്പിന് തിളയ്ക്കുന്ന പോലെ ചൂട്. എന്റെ മാത്രം തോന്നലാണോ എന്നറിയില്ലല്ലോ. അതിനാൽ കൂടെ വന്നിരുന്ന യുവാവിനെ വിളിച്ച് അതിലൊന്ന് തൊട്ടുനോക്കാൻ പറഞ്ഞു. തൊട്ടിട്ട് അവൻ പറയുകയാണ്, കാളു തുന്തി പൊള്ളുന്നു. സാക്ഷാൽ ഈശോ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യം യോഗ്യതയോടെ സ്വീകരിച്ച് മുന്നോട്ടു പോകുമ്പോൾ ആ ശക്തി കാത്തുസൂക്ഷിക്കാൻ സാധിക്കും. എന്നാൽ അയോഗ്യതയോടെ സ്വീകരിക്കുകയോ അനാദരവോടെ മുന്നോട്ടു പോവുകയോ ചെയ്താൽ ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യം വിട്ടുപോകുന്നതായും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങൾ എൻ്റെ ദിവ്യകാരുണ്യ ഭക്തിയെ ബലപ്പെടുത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മിഷൻ പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ ശക്തി സ്വീകരിക്കുന്നത് ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് തന്നെയാണ്.